2020 ഓഗസ്റ്റ് 22 ശനിയാഴ്ച. കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മിഴിയോരം പങ്ക്തിയിൽ ബി സന്ധ്യ എഴുതുന്നു. ഒരു കാർഗിൽ ഓർമ്മ. സിന്ധു നദിയുടെ പോഷക നദിയായ സുരുവിന്റെ ഓരം ചേർന്നുള്ള വഴിത്താരയിലൂടെ ഞങ്ങളുടെ ടാക്സി ഓടിത്തുടങ്ങിയിട്ട് നേരം കുറെയായി. കളകളാരവം മുഴക്കുന്ന നദിയും റോഡും ഏതാണ്ട് ചേർന്ന് നീങ്ങുന്നിടത്തെത്തിയപ്പോൾ മോൾ പറഞ്ഞു, റിയാസ് ഭയ്യ, കാറ് നിർത്തൂ, എനിക്ക് സിന്ധു തൊടണം. സിന്ധുവിന്റെ തണുപ്പിനെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചുമൊക്കെ വാചാലനായി ഉത്സാഹത്തോടെ റിയാസ് കാർ ഓരം ചേർത്ത് നിർത്തി. ഞങ്ങളെല്ലാവരും പതുക്കെ നദിയിലിറങ്ങി. ആഹാ, എന്തൊരു തണുപ്പ്! ഹിമാലയത്തിലെ മഞ്ഞുരുകി വരുന്ന വെള്ളത്തിനു പിന്നെ തണുപ്പല്ലാതെ. വെള്ളം കോരിക്കുടിച്ചും മുട്ടോളം കാലു നനച്ചും മതിയാവോളം നേരം കഴിഞ്ഞപ്പോൾ സമയം ഉച്ചയ്ക്ക് 2 മണി. അതാ നദിയിൽ നിന്ന് ദൂരത്തല്ലാതെ ഒരു ചായക്കട. അവിടെ എന്തെങ്കിലും കിട്ടുമോയെന്ന് നോക്കാമെന്നായി മോൾ. ആ ചെറിയ കടയിലെ പരിമിതമായ സൗകര്യത്തിൽ എന്തു കിട്ടുമെന്ന് റിയാസ് തിരക്കി. പറാത്തയും ദാലും കറിയും പെട്ടെന്ന് തയ്യാറാക്കാമെന്നായി. സലേം എന്ന ആ കടയിലുണ്ടായിരുന്ന സഹോദരന്മാർ, അവർക്ക് ആകെ ഒരു സങ്കോചം. ഞങ്ങൾ റിയാസിനോട് തിരക്കി, എന്തേ ഇവർക്ക് ഞങ്ങളോട് സംസാരിക്കാൻ ഒരു മടി. അതു പിന്നെ നിങ്ങൾ തെക്കേ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ചോറും കറികളുമൊന്നും നൽകാൻ തങ്ങൾക്കാവില്ലല്ലോ, ഇവർക്ക് ഞങ്ങളുടെ ഭക്ഷണം പിടിക്കുമോ എന്ന ആശങ്കയാണ് അവർക്ക്. റസൂൽ ഭയ്യ, നിങ്ങളുടെ തനതായ ഭക്ഷണം കഴിക്കാനല്ലേ ഞങ്ങൾ ഇത്ര ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കിത്തരുമോ? അതെന്താണെന്നറിയാനല്ലേ ഞങ്ങളിവിടെ കയറിയത്. മോളുടെ സംസാരം കേട്ട് ആ പയ്യന്റെ മുഖം അമ്പിളി പോലെ തെളിഞ്ഞു. അവന് വിശ്വാസം വരാനായി മോൾ സഞ്ചിയിൽ നിന്ന് ഞങ്ങൾ ഇടയ്ക്ക് കഴിക്കാൻ കരുതിയ മുറുക്കും അരിയുണ്ടയും കൊടുത്തപ്പോൾ വലിയ അത്ഭുതത്തോടെ അതൊക്കെ രുചിച്ച് ഏറെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. എങ്കിൽ നിങ്ങളുണ്ടാക്കുന്നത് ഞങ്ങൾക്കും ഇഷ്ടപ്പെടും. റസൂൽ ഏറെ ഉത്സാഹത്തോടെ ചൂട് ഭക്ഷണം വിളമ്പി. ആഹാ, എന്തൊരു സ്വാദ്! ഭക്ഷണമുണ്ടാക്കുന്നവരുടെ സ്നേഹം കലരുമ്പോൾ അതിന്റെ രുചി എത്ര ഇരട്ടിയാകുമെന്നോ. ഇതിനിടയിൽ കാർഗിലിലെ അവരുടെ ജീവിതത്തെക്കുറിച്ച് ഏറെ കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി. തണുപ്പുകാലമായാൽ പിന്നെ കടയും കച്ചവടവുമൊന്നുമില്ല, മലമുകളിലുള്ള വീട്ടിലേക്ക് പോകും. തണുപ്പത്ത് വേണ്ട വിറക്, വെള്ളം, ഭക്ഷണസാധനങ്ങൾ ഇവയൊക്കെ നേരത്തെ ശേഖരിച്ചുവെക്കും. ഒരു സാധനവും വാങ്ങാൻ കടകളൊന്നുമുണ്ടാവില്ല. അമ്മയ്ക്ക് കാർഗിൽ യുദ്ധത്തിനു ശേഷം മനസ്സിന് തീരെ സുഖമില്ല. അതിനാൽ ഞങ്ങളുടെ വരവും പ്രതീക്ഷിച്ച് ഇരിപ്പാണ്. എന്തേ അമ്മയ്ക്ക്! അതു പിന്നെ ഏതു നിമിഷവും ഒരു ഷെല്ലു വന്ന് വീടിന്റെ മുകളിൽ വീണേക്കാമെന്ന ഭീതിയിൽ ഏറെ നാൾ കഴിഞ്ഞതിന്റെ കുഴപ്പമാണ്. അന്ന് ഞങ്ങൾ വളരെ ചെറിയ കുട്ടികളല്ലേ. രാത്രിയായാൽ വിളക്ക് തെളിയിക്കാൻ പാടില്ല, പകലും പുക ഉയരാൻ പാടില്ല. ഓരോ നിമിഷവും അമ്മ ഞങ്ങളെ ചേർത്തുപിടിച്ച് പ്രാർത്ഥിക്കും. കാർഗിൽ യുദ്ധത്തിന്റെ ആ ഭീകര രാത്രികളിൽ പട്ടാളവണ്ടികൾ ലൈറ്റ് തെളിക്കാതെ എഞ്ചിൻ ഇടയ്ക്കിടെ ഓഫ് ചെയ്ത് റോന്തു ചുറ്റും. അത്തരമൊരു വണ്ടിയിലാണ് നമ്മുടെ പട്ടാളക്കാർ ഒരു ദിവസം ഞങ്ങളെ രക്ഷിച്ച് വിദൂര ക്യാമ്പിലേക്ക് കൊണ്ടുപോയത്. യുദ്ധമെല്ലാം അവസാനിച്ച് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ വീട്ടുമുറ്റത്ത് കിടന്ന ഷെല്ലുകളിലൊന്നാണ് ദേ ഈ കടയുടെ മുൻപിൽ ഞങ്ങൾ വച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഗ്രാമം ശത്രുക്കൾ പിടിച്ചടക്കാതെ ഞങ്ങൾക്കിവിടെ തിരിച്ചെത്താൻ സാധിച്ചതിന് നമ്മുടെ പട്ടാളത്തിനും സർവശക്തനായ ഈശ്വരനും നന്ദി, റസൂൽ പറഞ്ഞു നിർത്തി. മോളുടെ കണ്ണു നിറഞ്ഞിരുന്നു. ഭയ്യ, എന്തിനാണിത്ര കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കുന്നത്? അമ്മയെയും കൂട്ടി ചികിത്സാ സൗകര്യമൊക്കെയുള്ള കുറച്ചുകൂടി മെച്ചപ്പെട്ട കാലാവസ്ഥയുള്ള സ്ഥലത്തേക്ക് താമസം മാറ്റരുതോ? ഇല്ല, ഞങ്ങൾക്ക് ഈ ജീവിത രീതിയെ അറിയൂ. ഇവിടം വിട്ട് എങ്ങോട്ടും പോകാൻ ഞങ്ങൾക്കാവില്ല സഹോദരി. ആ കടയിൽ നിന്ന് പിരിയുമ്പോഴേക്കും ഞങ്ങൾ ചിരകാല കുടുംബ സുഹൃത്തുക്കളെപ്പോലെ അടുത്തു. നിറകണ്ണുകളോടെയാണ് ആ സഹോദരന്മാരും എന്റെ മകളും യാത്ര പറഞ്ഞത്. കാർഗിൽ യുദ്ധസ്മാരകം സന്ദർശിക്കുമ്പോൾ ആ ധീരസ്മൃതിഭൂമിയിലുറങ്ങുന്ന വീരജവാന്മാർ എങ്ങനെ ഇന്നും ജീവിക്കുന്നവരുടെ മനസ്സിലെ നിത്യനായകന്മാരായി എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ ആ കൊച്ചു ചായക്കട സന്ദർശനം സഹായിച്ചു. യുദ്ധഭൂമിയിലെ ഓപ്പറേഷൻ പ്രത്യേകമായി ഞങ്ങൾക്കു പറഞ്ഞുതന്ന ആർമി ഓഫീസറോട് യാത്രാമൊഴിയായി നിങ്ങൾ ഭാരതത്തിന്റെ ഓരോ തരി മണ്ണിലും ജീവിക്കുന്നവരുടെ സുരക്ഷാ കവചമായി എന്നും തിളങ്ങട്ടെയെന്നാശംസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തിളങ്ങി.